അറിയാം വൈദ്യുതിയെ. വൈദ്യുതി സുരക്ഷാ വർഷത്തോടനുബന്ധിച്ച് വൈദ്യുതി വകുപ്പ് കാട്ടിക്കുളം ബേഗൂർ കോളനിയിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ.
നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നീ പരിപാടിയിലൂടെ വൈദ്യുതി സുരക്ഷയെക്കുറിച്ച് വയനാട് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അനിൽകുമാർ നടത്തിയ വിഷയാവതരണത്തിന്റെ അവസാന ഭാഗം കേൾക്കാം.
പിന്നെ വൈദ്യുതി ഞാൻ പറഞ്ഞല്ലേ, കറണ്ടിന്റെ എന്തെങ്കിലുമൊക്കെ റിപ്പയർ വരുമ്പോൾ ലൈസൻസ് ഉള്ള ഒരു കോൺട്രാക്ട്. ഇപ്പൊ ഈ ഭാഗത്ത് ലൈസൻസ് ഉള്ള ആരെയും കുറിച്ച് നിങ്ങൾക്ക് അറിയോ? കാരണം മിക്കവാറും വീടുകളിൽ പ്ലാസ്റ്റിക് വയർ ഉപയോഗിച്ച് സ്വന്തം വീട്ടുകാർ തന്നെ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. ഒരു തൊഴുത്ത് തൊട്ടടുത്ത് എന്തുണ്ടാവും, തൊഴുത്തുണ്ടാവും, പിന്നെ തൊട്ട് പിന്നെ എന്തെങ്കിലും കുളിമുറി ഉണ്ടാവും. നമ്മുടെ കൊയിലേരിയിൽ തന്നെ ഒരു അപകടം ഉണ്ടായത് അങ്ങനെയാണ് പണ്ട്. അതായത് കുളിമുറിയിലേക്ക് നമ്മൾ ഇതെടുത്തിരുന്നു, ലൈറ്റ് ഇട്ടു. ലൈറ്റ് ഇട്ടപ്പോൾ നമ്മൾ തൂങ്ങിക്കിടക്കുന്ന ഒരു സ്വിച്ച് ഇല്ലേ, അതിനെന്താ പറയുക, ഒരു ബെഡ് സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കുന്ന സ്വിച്ച് ഉണ്ടായിരുന്നു. ഈ സ്വിച്ച് ഇട്ടിട്ട് കുളിമുറിയിലേക്ക് കണക്ഷൻ എടുത്തിട്ട് നമ്മള് കൊയിലേരി കോളനിന്റെ പേര് ഞാൻ മറന്നുപോയി, പുതിയടത്തിനടുത്ത് പുതിയടത്തിനടുത്ത്. അപ്പോ അതില് ഈ ചെറിയൊരു വയറ് അതിനുള്ളിൽ നിന്ന് നീണ്ടിട്ടുണ്ട്, ഇത് ആരും കണ്ടില്ല. അപ്പൊ ഇവര് കുളിയും കഴിഞ്ഞ് നല്ല മഴയുള്ള സമയത്ത് ഈ സ്വിച്ചിനെ ഇങ്ങനെ വട്ടത്തിൽ പിടിച്ച് സ്വിച്ച് ഇട്ടതാണ്. നിങ്ങളെപ്പോലെ തന്നെ ഒരു സ്ത്രീയാണ് അതിന്റെ അപകടത്തിൽപ്പെട്ട് മരണത്തിൽ പോയത്. അപ്പോ അതും എന്തായിരുന്നു, നമ്മൾ ഈ താൽക്കാലികമായിട്ടുള്ള ചെയ്തു വെക്കുന്ന വയറിങ്ങിന്റെ ഫലമായിട്ടാണ് ഇത് അപകടത്തിൽ പെട്ടുപോയത് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്, നമ്മൾ ഈ നാട്ടിൽ വരുന്ന അപകടം എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു അപകടം വരുന്നത് വയനാട്ടില്, വേലിയിൽ നിന്ന് ഷോക്കടിച്ച് ഒരുപാട് പേര്. നമ്മുടെ എന്തായാലും കാട്ടിക്കുളം ഭാഗത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എന്നാലും ഉണ്ട്. എന്തിനാ വേലിയിലേക്ക് കറണ്ട് കൊടുക്കുന്നത്? വന്യമൃഗ ശല്യത്തിന് വേണ്ടി വേലിയിലേക്ക് കറണ്ട് കൊടുക്കാറുണ്ട്. പക്ഷെ അത് നിയമാനുസൃതമായ രീതിയിൽ കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വനം വകുപ്പുകാർ കറണ്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ തൊട്ടാൽ ഷോക്കടിക്കും. നമുക്ക് ഷോക്കടിക്കാനല്ല, മൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ തന്നെ ആ വേലിയിലേക്ക് കറണ്ട് നേരിട്ട് പല ആൾക്കാരും കൃഷി സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യും, കൃഷി സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യും, അല്ലാതെയും ചെയ്യുന്നുണ്ട്. അത് പോട്ടെ, നമുക്ക് കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ ഈ പറയും പോലെ ആരെങ്കിലും നമ്മളെ പോലെ നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ വേറൊരാൾക്കാരോ പരിചയമില്ലാത്ത ഒരാളോ രാത്രിയോ പകലോ ആ വഴി കൂടെ വന്നാൽ അവരറിയില്ല അതിനകത്തൊരു കറണ്ട് പോകുന്നവരോ, അതിൽ കയറി പിടിച്ചാൽ ഉറപ്പായിട്ടും മരിക്കും. വയനാട്ടിലെ ഏറ്റവും കൂടുതൽ പേര് വൈദ്യുതി അപകടത്തിൽ മരിക്കുന്നതിന് ഒരു പ്രധാന കാരണം ഈ വേലിയിലേക്ക് കറണ്ട് കൊടുക്കാൻ വേണ്ടി. പക്ഷെ കൃഷിക്കാരെ പറഞ്ഞ കാര്യമില്ല, കാരണം നമുക്കറിയാം ഇവിടെ അടുത്ത സ്ഥലമാണ് കുറുക്കമ്പൂല. ഒരു കടുവ ഇറങ്ങിയിട്ട് നാട്ടുകാർ പോലും കുത്തി, ആനേനെ കൊണ്ടുള്ള ശല്യം ഒരു വശം, പന്നി മാന്. അപ്പൊ കൃഷി ഇറക്കുന്നവന്റെ കാര്യം വട്ടവത്താണ്, അത് സത്യമാണ്. ഞാൻ ഇതെന്ന് പറയുന്നത് കൃഷിക്കാരൻ, ഞാനൊരു കൃഷി ഫാമിൽ കുടുംബത്തിൽ തന്നെ വരുന്ന ആളാണ്. അപ്പൊ കൃഷി നമ്മൾ ഉപജീവന മാർഗമാണ്, കൃഷി സംരക്ഷിക്കണം. പക്ഷെ അത് സുരക്ഷിതമായ രീതിയിൽ ഒരു എനർജൈസർ എന്ന് പറഞ്ഞ സാധനമുണ്ട് പെട്ടിയൊക്കെ വെക്കുന്ന വിധത്തിൽ, ആ പെട്ടിയൊക്കെ വെച്ചിട്ട് വരുന്ന വിധത്തിലുള്ള കറണ്ട് കൊടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരു കാരണവശാലും വീട്ടിലെയോ ലൈനിൽ നിന്നോ വൈദ്യുതി എടുത്ത് അതിന് കൊടുത്താൽ ആരെങ്കിലും മരണപ്പെട്ടു ഒന്നത്, അത് ഏറ്റവും വലിയൊരു ആപത്ത്. ആ ആൾക്കെതിരെ പോലീസിനെ തെളിയിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അവരത് അന്വേഷിച്ച് കണ്ടെത്തിയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അകത്തും കിടത്തേണ്ടി വരും. അപ്പോ ഒരു കാരണവശാലും വൈദ്യുതി വേലിയിലേക്ക് കൊടുക്കാൻ പാടില്ല. നമുക്കിവിടെ വയനാട്ടിലുള്ള ഒരു പ്രശ്നമാണ്, അത് കേരളത്തിൽ മറ്റുള്ള ജില്ലകളിൽ ഇല്ലാതെ വരുന്നൊരു കാര്യം. പിന്നെ അടക്കം പറിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അടക്കം പറിക്കുന്ന സമയമാണെങ്കിൽ ഇരുമ്പിന്റെ തോട്ടി വെച്ചിട്ടാണ് ചെത്തിപ്പറക്കിയത്. ഇരുമ്പല്ല, ചെറിയ അലുവിനും പൈപ്പാ, ഈ സാധനം വെച്ചിട്ട് ചെത്തിയിട്ട് എന്ത് ചെയ്യും, വലിച്ചു വിട്ടിടുന്ന സമയത്തായിരിക്കും പോയിട്ട് തൊട്ടടുത്തുള്ള കമ്പിയിൽ പെട്ടിട്ട് അപകടം. അതും നമ്മുടെ വയനാട്ടിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്, ചെയ്യരുത്. പിന്നെ വൈദ്യുതി ഉപകരണങ്ങൾ നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡ് ഉപയോഗിച്ച് വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കലുണ്ട്. നിങ്ങളുടെ വീട്ടില് പ്രോ പ്ലഗിന്റെ ഉള്ളിൽ ആളപ്പാടെ വയറിങ് ചെയ്യുമ്പോ പഞ്ചായത്ത് തരുന്ന ഒരു പ്ലഗ്, അപ്പൊ ഞാനെന്താ ചെയ്യല്ലേ? ഇല്ല, അങ്ങനെയല്ല ചെയ്ത്, പഞ്ചായത്ത് ചെയ്യുമ്പോൾ ഒറ്റ പ്ലഗ് അല്ല ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പൊ പിന്നെ വീട്ടുകാരും ചെയ്യും, അവർക്കാണെങ്കിൽ മിക്സി ഉണ്ട്, പിന്നെ ടി വി ഉണ്ട്, പിന്നെ ആളാം വീതം മൊബൈലും ഉണ്ട്, ഇപ്പൊ എനിക്ക് കുട്ടികൾക്ക് ലാപ്ടോപ്പ് ഉണ്ട്. അപ്പൊ പിന്നെ എന്താ ചെയ്യാ, ഇങ്ങനെ ചെയ്തു അല്ലേ? ഒരു വലിയൊരു ഇതേപോലെ നിറച്ചും സോക്കറ്റിലുള്ള എക്സ്റ്റൻഷൻ ബോർഡ് മേടിക്കും, എന്നിട്ട് അതിങ്ങനെ കുത്തി 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 നിറച്ചും മിക്സിയിലേക്ക് എടുക്കും, പറ്റിയൊരു മോട്ടറും കൂടെ വാങ്ങി അതും കൂടെ അതിൽ വെക്കും. ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഉറപ്പായിട്ടും അപകടം ഉണ്ടാവും, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്നതിൽ മോട്ടറും മൊബൈൽ ഫോണ് ലാപ്ടോപ്പ് ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ സുരക്ഷിതമായ രീതിയിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന പോലെ അതിനകത്ത് വയറിങ് എന്തെങ്കിലും വേണമെങ്കിൽ അറിയുന്ന ലൈസൻസ് ഉള്ള ഒരാളെ വിളിച്ചിട്ട് എനിക്കൊരു രണ്ട് മൂന്ന് പോയിന്റ് ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ അവരത് വൃത്തിയായിട്ടും നല്ല നിലവാരത്തിലും ചെയ്യും. അതിനൊരു ഇത്തിരി പൈസ മുടക്കിയാലും കുഴപ്പമില്ല. കാരണം ഞാൻ കണ്ടിടത്തോളം ആദിവാസികളിൽ ഒരു പ്രശ്നമാണ്, ഒറ്റ പ്ലഗ്ഗാണ് ഉണ്ടാകുക. വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ഒരു പ്ലഗ് ഉണ്ടാവും, ആ ഒരു പ്ലഗ് കൊണ്ട് ഇന്നത്തെ സ്കൂളിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല, വീട്ടിലുള്ളവർക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോ ഇതേപോലെ ചെയ്തു വെക്കരുത്, പകരം ഒരു വയർമാനെ വിളിച്ചിട്ട് നമ്മൾ എക്സ്റ്റൻഷൻ ബോർഡ് വെച്ച് ചെയ്തിരിക്കണം. അപ്പോ നമുക്ക് ഈ ELCB ഒക്കെ നിങ്ങളുടെ വീടുകളിൽ പുതിയ വീടുകളിലുണ്ട്. ട്രിപ്പ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു പിന്നെടുത്ത് വെച്ചിട്ട് അതിനുള്ളിൽ കുത്തി കയറ്റി വെക്കും, അത് ഓഫാവരുത്. ഒരു കാരണവശാലും അങ്ങനെയാണ് ചെയ്യാം, വളരെ എളുപ്പമാണ്. ELCB ഓഫ് ആവുന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ലൈറ്റൊക്കെ ഓഫാക്കി നോക്കാം, എന്നിട്ട് ഓഫ് ആവുന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രീഷനെ വിളിക്കുക, ഇലക്ട്രീഷനെ വിളിച്ചിട്ട് കാര്യം പറയാം, വയർമാനെ വിളിച്ചിട്ട് പറയാം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാം. അയാൾ അത് വന്നിട്ട് അയാള് ഇത് തുറന്ന് നോക്കി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വയറിങ്ങിൽ ചിലപ്പോൾ ഉറുമ്പ് കയറിയിട്ടുണ്ടാവും. വയറിന്റെ ഉള്ളിൽ ഉറുമ്പ് കയറുകയോ പാറ്റ കയറുകയോ ചിലപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഇസ്തിരിപ്പെട്ടി കംപ്ലയിന്റ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ കേടായി ഇസ്തിരിപ്പെട്ടി കുത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ മിക്സിന്റെ ഒക്കെ ഇത് കേടായിട്ടായിരിക്കും ചിലപ്പോൾ ഇത് ഓഫായിട്ടുണ്ടാവുക. അപ്പോ അത് പരിഹരിക്കാതെ ഇതിനെ നേരെയാക്കി വെച്ചാൽ അടുത്ത ട്രിപ്പിൽ എന്ത് പറ്റും, ഓണാക്കല്ല് ഉറപ്പായിട്ട് ഷോക്ക് അടിക്കില്ലേ. അപ്പൊ ആ ഷോക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനത്തെ കുറുക്ക് വിദ്യകൾ കാണിക്കരുത്. പകരം അത് എന്താണെന്ന് അറിയുന്ന ഒരാള്, യോഗ്യതയുള്ള അറിയുന്ന ഒരാളെ വിളിച്ച് കാണിച്ച ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ സ്വയം പരിഹരിക്കാൻ ശ്രമിക്കരുത്. നമുക്കൊരു അസുഖം വന്നാലും നമ്മൾ സ്വന്തം ചികിത്സിക്കുക. അതുകൊണ്ട് നമുക്ക് ഒരു സുഖം പിടിച്ചു, വീട്ടിലിപ്പോ പനി വന്നു, എന്താ ചെയ്യാ, ഡോക്ടറെ കാണാൻ പോകില്ലേ? പക്ഷെ ഒരു കറണ്ടിന് വീട്ടിലൊരു തകരാറ് വന്നാൽ സ്വന്തം പരിഹരിക്കാൻ നോക്കൂലേ? അത് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്തിനാണോ ഡോക്ടറെ കാണാൻ പോകുന്നത് നമുക്ക് അസുഖം വന്നോ. അതുപോലെ വീട്ടിലുള്ള ഉപകരണങ്ങൾക്കോ വയറിങ്ങിനോ എന്തോ ഒരു തകരാറ് കൊണ്ടാണ് കറണ്ട് ഇല്ലാണ്ടാവത്. അപ്പൊ നിങ്ങൾ KCB ചോദിച്ചു നോക്കുക, ചിലപ്പോൾ അവരുടെ ലൈനിന്റെ പ്രശ്നമാണെങ്കിൽ അത് അവർ പരിഹരിച്ചു തരും. വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ ലൈസൻസ് ഉള്ള ഒരാള്, അതാണ് ഡോക്ടർ ഇതിന്റെ അല്ലേ, അപ്പൊ ആ ഡോക്ടറെ വിളിച്ച് ആ പ്രശ്നം നമുക്ക് പരിഹരിക്കണം. എന്നുവെച്ചാൽ ഡോക്ടർ ഉദ്ദേശിച്ച വയർമാനെ ഞാൻ ഉദ്ദേശിച്ചത്, അവരെ വിളിച്ചിട്ട് ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പിന്നെ വേറൊരു കേസ് കേട്ടുകൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. വൈദ്യുതി കമ്പി പൊട്ടി വീണ എന്താ ചെയ്യാ? കമ്പി ഈ കാട് ഇഷ്ടം പോലെ കാട്ടിലൂടെയല്ലേ പോകുന്നേ. അപ്പൊ സ്വാഭാവികമായിട്ട് കമ്പി എന്ത് പറ്റും, മരക്കമ്പൊക്കെ പൊട്ടി കമ്പി പൊട്ടി വീഴും. അങ്ങനെ കമ്പി പൊട്ടി വീണ നിങ്ങളുടെ ശ്രദ്ധയിലോ കുട്ടികളുടെ ശ്രദ്ധയിലോ പെട്ടാൽ എന്താ ചെയ്യാ, അതിന് കാരണം എന്താന്ന് പോയിട്ട് തൊട്ട് നോക്കും അല്ലെ. എവിടെയോ വായിച്ചിട്ടുണ്ട് പുറം കൈ കൊണ്ട് തൊട്ടാ ഷോക്ക് അടിക്കില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിന് കാരണം ഉണ്ടാവും. പുറം കൈ കൊണ്ട് തൊട്ടാൽ എവിടെയോ ആരോ പറഞ്ഞ് ഇങ്ങനെ തെറിപ്പിക്കുള്ളൂ. പക്ഷെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കാരണം കമ്പി നിലത്ത് പൊട്ടി വീണാൽ ആ കമ്പി നിന്ന് കറണ്ട് ഭൂമിയിലേക്കും വരുന്നുണ്ടാവും. നിങ്ങൾ അതിന്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഷോക്കടിക്കും. കമ്പീന്റെ അടുത്ത് ഒരു കാരണവശാലും പോരുത്. കമ്പീന്റെ നമ്മളിപ്പോ ഇത്ര അടുത്ത് അവിടെയാണ് കമ്പി പൊട്ടുന്നത്, ചിലപ്പോൾ ഇത്ര അടുത്ത് വരുമ്പോൾ തന്നെ ആ കറണ്ട് ഭൂമിയിലൂടെ ഇങ്ങനെ ഒഴുകി വരും, കുറച്ച് ദൂരം വരും. അങ്ങനെ വരുമ്പോൾ അവിടെ പോയി നമുക്ക് ഷോക്കടിക്കും. പിന്നെ ഇതിൽ എർത്ത് പൈപ്പില്ലേ വീട്ടില്, ഈ എർത്ത് പൈപ്പ് ഷോക്കടിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തുകൂടെ വരുന്ന എർത്ത് കമ്പി ഉണ്ടെങ്കിൽ അതിൽ തൊട്ട് നോക്കരുത്, അതാണ് അതിനകത്തുള്ളൊരു കാര്യം. പുറത്തുകൂടെ അത് വരിക, ചില സ്ഥലങ്ങളിൽ അത് പിന്നെ ഈ PVCന്റെ ഇതില്ല, നമ്മൾ ഇൻസ്ട്രക്ഷൻ ലൈനിൽ കൂടി ഇട്ട് ചെയ്യാറുണ്ട്, ചില സ്ഥലത്ത് ചെയ്യാറില്ല. അപ്പൊ അതിനകത്ത് ഷോക്കടിക്കാൻ സാധ്യത കുറവാണ്. മറ്റേ കമ്പി റോഡ് പൈപ്പ് അടിച്ചിട്ടില്ലേ, അവിടെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പശു ആടൊക്കെ ഇല്ലേ, ഈ സാധനങ്ങളൊക്കെ അതിന്റെ അടുത്തുകൂടെ പോകുമ്പോഴാണ് ആദ്യം കിട്ടുക. എന്നിട്ട് നമുക്ക് ഷോക്കടിക്കില്ല, പശുവിനാടിന് മാത്രമേ അടിക്കില്ല, എല്ലാവർക്കും അടിക്കില്ലേ. പശുവിനും ആടിനും അടിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്, കാരണം അത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നാല് കാലിന് നിൽക്കുന്നതുകൊണ്ട് അതിന് ഷോക്ക് അതിന്റെ ഹൃദയം എവിടെയാണ് അടിക്കാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് കൂടുതലും നമുക്കും അതേപോലെ തന്നെ കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞാൽ പശുവിന് കിട്ടുന്ന സ്ഥലം എവിടെയാ, പോസ്റ്റാണോ സ്റ്റേവയറാണോ? ഞാൻ നോക്കിയിട്ട് പോസ്റ്റിലല്ല കിട്ടല്. പശുവിന് പോസ്റ്റിൽ കിട്ടുന്നേക്കാളും കൂടുതൽ ഞാൻ കണ്ടില്ല സ്റ്റേർ റോഡിൽ നിന്ന് കിട്ടുന്നില്ല, കാരണം കുറച്ചുകൂടി ചുറ്റാൻ എളുപ്പമാണ്. പോസ്റ്റിൽ കിട്ടുന്നതും അപകടമാണ്. പശു എന്ന് പറയുന്നത് ഒരു വിവരം, അതിന് നമ്മളെ പോലെ ബുദ്ധിയൊന്നും ഇല്ലാത്ത ആളാണ്. അത് പെട്ടെന്ന് എന്തെങ്കിലും കണ്ട് അല്ലെങ്കിൽ ഒരു ഇത് വിട്ട് ഒരു വെകിളി പിടിച്ച് ഓടിയാൽ ഈ പോസ്റ്റ് മറിഞ്ഞു വീഴും ചിലപ്പോൾ. ഇല്ലെങ്കിൽ സ്റ്റേവറിനെ കൊണ്ട് കിട്ടും, എളുപ്പമാണ് സ്റ്റേവർ കിട്ടാൻ. കുറച്ചും കൂടി പോസ്റ്റിനെക്കാളും വട്ടത്തിൽ ചുറ്റുന്നേക്കാൾ എളുപ്പമാണ് സ്റ്റേവറിന്റെ വണ്ണം തറല്ലേ. സ്റ്റേവർ കിട്ടിയാൽ സ്റ്റേവർ കുലുമൂല കിടന്നിട്ട് പശു ഇങ്ങനെ വരയ്ക്കും അല്ലേ. പശുവിനോട് സ്വഭാവമുണ്ട്, കയറി വരച്ച് പുറമൊക്കെ ഇട്ട് വരച്ച് അത് കയറി കുലുങ്ങി എന്ത് പറ്റും, അത് പോയിട്ട് കമ്പി തട്ടി പശുചാവും. പശുചാവുന്ന കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടുടമസ്ഥൻ എന്ത് ചെയ്യും, അയ്യോ എന്റെ പശു എന്ന് പറഞ്ഞ് ഓടിപ്പോയി പശുവിനെ പിടിക്കും. അപ്പോ മൃഗങ്ങൾ വീണ് കിടക്കുന്ന കണ്ടാൽ അതിനെ കയറി പിടിക്കാൻ പോയാൽ അതിന് വലിയ അപകടമാവും, ആളും പോയിട്ട് പെടും. അത് അനുഭവം ഉണ്ടായില്ല. പശു ഒരു കാരണവശാലും കന്നുകാലികളെ, പശുവായാലും ആടായാലും സ്റ്റേ വയറിന്റെ മുകളിലോ ട്രാൻസ്ഫോമറിന്റെ ആ സ്ട്രക്ചറിന്റെ അടുത്തോ ഒന്നും പോയി കെട്ടാൻ പാടില്ല. പിന്നെ ഷോക്ക് അടിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ, ഫസ്റ്റിൽ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആദ്യം ചെയ്യേണ്ടത് അതിലേക്കുള്ള കറണ്ട് നോക്ക് ചെയ്യുക. വീടിന്റെ ഉള്ളിലാണെങ്കിൽ എന്ത് ചെയ്യണം, വീടിന്റെ പുറത്ത് പോയിട്ട് ആദ്യം തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, അയാളെ ഒന്ന് വിളിച്ചു വളർത്തിയിട്ട് ബോധം ഉണ്ടോ എന്നൊക്കെ നോക്കുക. പിന്നെ കൃത്രിമശ്വാസം കൊടുക്കാൻ നിങ്ങളുടെ ഇവിടെ ആശാവർക്കർമാർക്കൊക്കെ അറിയുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ കോളനിയിലുള്ള ഒന്നോ രണ്ടോ വീട്ടിലുള്ള ആൾക്കാർക്ക് ഈ ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമല്ലേ, അവിടുത്തെ JPHനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഷോക്ക് മാത്രമല്ല നമുക്ക് പ്രാഥമിക ശുശ്രൂഷയ്ക്കുള്ള കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. അതായത് കാരണം നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള കുറെ സാധനങ്ങളാണ്. ഒന്ന്, ഷോക്ക് അടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റുക, ഫസ്റ്റില് ശ്വാസം നിന്നുപോകും, അല്ല ഹൃദയമാണ് നിന്നുപോവുക. ഞാൻ നേരത്തെ പറഞ്ഞു ഹൃദയം ഒരു വൈദ്യുതി ഉപകരണം, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിലേക്കുള്ള കറണ്ട് വേറെ കറണ്ട് കൊടുക്കുമ്പോൾ ഇവനത് ഇഷ്ടപ്പെടില്ല, അപ്പൊ ഇവൻ നിന്നുപോകും. അപ്പൊ നിന്നുപോയ ഹൃദയത്തിനെ നമ്മൾ ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് മിനിമം ഒരു അരമണിക്കൂർ എടുക്കും. ഈ അരമണിക്കൂർ ഒരാളുടെ ഹൃദയം ഇങ്ങനെ ഇരിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അയാളെ പിന്നെ നമുക്ക് ഒരു ഡോക്ടർക്കും അയാളെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ എല്ലാവർക്കും അല്ല, ഈ പിന്നെ പഞ്ചായത്തിലും അതുപോലെയുള്ള ആൾക്കാരും മുൻകൈ എടുത്തിട്ട് CPR കൊടുക്കാന്ന് പറയും. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ഇംഗ്ലീഷ് ചുരുക്കി പറയാം CPR. അപ്പൊ അത് ചെയ്യേണ്ടത് വെറുതെ നഞ്ഞത്തിട്ട് ഇടിച്ച് ചവിട്ടിക്കൂട്ടലല്ല. അപ്പോ അത് നല്ലവണ്ണം അറിഞ്ഞു കൊടുക്കാൻ ട്രെയിനിങ് കൊടുക്കാൻ പറ്റും നമുക്ക്. അത് പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് PHC ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി. അവർ JPSN ഉള്ളതാണ്, അവർക്കറിയാം. അവരോട് ഇവിടെ വന്നിട്ട് അതിനൊരു ചെറിയൊരു ക്ലാസ്, അതായത് നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് ആൾക്കാർ ഓൺലൈനിൽ 10-15 ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുക. ഒരു പരിധിയുടെ ഷോക്കിൽ ഒരു 70% ആൾക്കാരുടെ ജീവനും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ വൈദ്യുതി അപകടം ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക, എന്നിട്ട് ഇതിന് പരിശീലനം കിട്ടി ആരെങ്കിലും ഉണ്ടോ എന്ന് വേഗം നോക്കുക. അവരുടെ നമ്പറുകൾ വീടുകളിൽ വാങ്ങി വെക്കുക, അവരെ വിളിക്കുക വേഗം. പെട്ടെന്ന് തൊട്ടടുത്ത് ഒരു രണ്ടോ ഇത് ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് കഴിയണതൊക്കെ, എന്ന് വെച്ചാൽ തൊട്ട അയലോക്കത്തായിരിക്കണം. അവര് വന്നിട്ട് പ്രാഥമിക ശുശ്രൂഷ ചെയ്തിട്ട് ചെയ്ത ശേഷം പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. കാരണം നമ്മളിപ്പോ ഒരു ഓട്ടോ വിളിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ പോയാൽ നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ഇത് ഞാൻ പഞ്ചായത്തിനോട് ഇതിനോട് കൂടി പറയാൻ, അങ്ങനെ ഒരു ചെയ്യാൻ പറ്റില്ല, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു ഈ പേഗൂർ കോളേജിൽ ഒരു 10-15 വീടുകളിലുള്ള പിന്നെ സ്ത്രീ ആയാലും പുരുഷനായാലും ആൾക്കാർക്ക് പ്രാഥമിക ശുശ്രൂഷ, വൈദ്യുതി അപകടം മാത്രമല്ല ഭക്ഷണം തൊണ്ടേ കുടിക്കാൻ എന്ത് ചെയ്യണം, പിന്നെ വൈദ്യുതി അപകടം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്കെടുത്ത് ആശുപത്രി കൊണ്ടുപോകാനുള്ള സമയം കിട്ടാത്ത സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം തോന്നുക. അത് നമുക്ക് ഒരു പരിശീലനം കൊടുത്ത് അവരെ ഒരു സജ്ജരാക്കി നിർത്തിയാൽ നമുക്ക് ഒരുപാട് ജീവൻ രക്ഷിക്കാൻ പറ്റും.
ശ്രോതാക്കൾ, അറിയാം വൈദ്യുതിയെ എന്ന ഈ പരിപാടിയിലൂടെ വൈദ്യുതി സുരക്ഷയെക്കുറിച്ചായിരുന്നു കേട്ടത്. വിഷയാവതരണം നടത്തിയത് വയനാട് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അനിൽകുമാർ. ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. അറിയാം വൈദ്യുതിയെ. വൈദ്യുതി സുരക്ഷാ വർഷത്തോടനുബന്ധിച്ച് വൈദ്യുതി വകുപ്പ് കാട്ടിക്കുളം ബേഗൂർ കോളനിയിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.